പ്രൈസ് ദ ലോർഡ്. ജീവന്റെ ആരംഭം വെള്ളത്തിൽ നിന്നാണ്. ജീവജലം കെട്ടിക്കിടക്കുന്നതല്ല, ജീവന്റെ ലക്ഷണമായ ചൈതന്യവും വളർച്ചയും നൽകുന്നതാണ്. മൂന്ന് വിധത്തിലുള്ള വളർച്ചയാണ് ഒരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ടത്. ഒന്ന്, ക്രിസ്തുവിൽ ഉയർച്ചയിലേക്കുള്ള വളർച്ച. രണ്ട്, ആഴത്തിലേക്കുള്ള സ്നേഹത്തിൻ്റെ വളർച്ച. മൂന്ന്, പാർശ്വങ്ങളിലേക്കുള്ള ക്രിസ്തീയ വളർച്ച. വചനത്തിലെ തുരുത്തികളിൽ വെള്ളം നിറച്ച തുരുത്തിയെപ്പറ്റിയാണ് ഇന്ന് ഞാൻ ചിന്തിക്കാൻ പോകുന്നത്. ബൈബിൾ സ്റ്റഡിയുടെ ഈ പഠന പരിപാടിയിലേക്ക് കർത്തൃനാമത്തിൽ നിങ്ങളെ എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രൂസ് ഓഫ് വാട്ടർ, വെള്ളം നിറയ്ക്കുന്ന തുരുത്തി. ജനസിസ് ചാപ്റ്റർ 21:14-15. ഉൽപ്പത്തി പുസ്തകം 21 അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അബ്രഹാം തുരുത്തിയിൽ വെള്ളം നൽകി. 15 വാക്യത്തിൽ തുരുത്തിയിലെ വെള്ളം ചിലവായി. വെള്ളം നൽകി, വെള്ളം ചിലവായി. യഹൂദന്മാർ മരുഭൂമി യാത്രയിൽ ഉപയോഗിച്ചിരുന്ന പുകയത്ത് വെച്ച തുരുത്തിയെപ്പറ്റിയാണ് നാം ആദ്യം ചിന്തിച്ചത്. ഓരോ പ്രാവശ്യത്തെയും ഉപയോഗം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഓരോ പ്രാവശ്യത്തെ യാത്രയ്ക്ക് ശേഷം മടങ്ങി വരുമ്പോൾ അവർ ആ തുരുത്തി പുകയത്ത് തന്നെ സൂക്ഷിച്ചിരുന്നു. തുരുത്തിക്ക് കേട് സംഭവിക്കാതിരിക്കാനാണ് ഇപ്രകാരം അവർ ചെയ്തത്. ദൈവത്തിൽ വിശ്വാസമുള്ളവനും അവിശ്വാസിയും ഒരുപോലെ തങ്ങളുടെ പ്രതികൂലത്തിൽ അഥവാ ആപൽ ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുന്നു. നാം ആകുന്ന തുരുത്തി ഈ ലോകയാത്രയിൽ കേടുകൂടാതെ സൂക്ഷിക്കണമെങ്കിൽ നമ്മെ ഇടയ്ക്കൊക്കെ പുകയത്ത് തൂക്കിയിടേണ്ട ആവശ്യമാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പ്രശ്നം കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്. ഈ ഏത് പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ അറിയാതെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് എൻ്റെ ദൈവമേ എന്ന്. കാരണം നമ്മുടെ പ്രതികൂലത്തിൽ നമ്മളെ രക്ഷിക്കുന്ന ഒരു രക്ഷകനുണ്ടെങ്കിൽ അത് സർവശക്തനായ ദൈവം മാത്രമാണ്. ഒരിക്കൽ പർവ്വതാരോഹണത്തിന് പോയ ഒരവിശ്വാസി കാൽ വഴുതി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണു. താഴേക്ക് വരുന്ന വരവിൽ അയാൾക്കൊരു മരക്കൊമ്പിലാണ് പിടികിട്ടിയത്, ചെറിയ ഒരു മരക്കൊമ്പിൽ. ഭാഗ്യവശാൽ പിടി ലഭിച്ച അയാൾ അവിടെ കടന്ന് സഹായത്തിനായി നിലവിളിച്ചു. ആ ഭാഗത്ത് എന്തോ ആവശ്യത്തിന് കയറി ചെന്ന ഒരു മനുഷ്യൻ നിലവിളി കേട്ട അയാളോട് പറഞ്ഞു, താഴേക്ക് പിടിവിട്ട് ചാടുക, ഞാൻ നിന്നെ സഹായിക്കാം. പല ആവർത്തി പറഞ്ഞിട്ടും ആ മനുഷ്യൻ പിടിവിട്ടില്ല. മാത്രമല്ല, വീണ്ടും അവിടെ കടന്ന് നിലവിളിക്കാൻ തുടങ്ങി, ആരെങ്കിലും ഉണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിപ്പാനെന്ന്. ആരും വന്നില്ല. ആരെയും സഹായത്തിന് ലഭിക്കാതെ അവിടെ കടന്ന് ബഹളം വെച്ച മനുഷ്യന് തൻ്റെ പിടിവിട്ട് താഴെ വീഴുകയും രാത്രിയിലെ ദുഷ്ടമൃഗങ്ങൾക്ക് അയാൾ ഇരയായിത്തീരുകയും ചെയ്തു. പഴയ പലതും വിടാൻ നാമും തയ്യാറാകാതെ പഴയ അവസ്ഥയിൽ തന്നെ കിടന്ന് ആരെങ്കിലും ഉണ്ടോ സഹായത്തിനെന്ന് പറഞ്ഞ് നിലവിളിക്കും. നമ്മെ സഹായിക്കാൻ ഒരു രക്ഷകൻ തയ്യാറായി വന്നിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യാതെ ഇപ്പോഴും അലഞ്ഞു നടക്കുകയല്ലേ? സ്വന്തം താല്പര്യത്തിന് വേണ്ടി, ലോകത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഇങ്ങനെ പല കാര്യങ്ങൾക്ക് അലഞ്ഞു നടക്കുകയല്ലേ? നീയാ പ്രിയന്റെ ശബ്ദം കേൾക്കാൻ ഒന്ന് ആഗ്രഹിക്കുക, പ്രിയനെ ഒന്നനുസരിക്കുക. ഇല്ലെങ്കിൽ, നീ പിടിവിട്ട് രക്ഷകന്റെ കയ്യിൽ എത്തിയില്ല എങ്കിൽ രാത്രി നിന്റെ ജീവിതത്തിൽ വരും, ദുഷ്ടമൃഗങ്ങൾ നിന്നെ തിന്നും. ബർശേബ മരുഭൂമിയിലും ഇതുപോലെ ഒരു നിലവിളി ഉയർന്നു. അതാരുടെയെന്നോ? ഹാഗാറിൻ്റെയും അവളുടെ മകന്റെയുമായിരുന്നു. ആ നിലവിളി മരണത്തെ മുന്നിൽ കണ്ടുള്ളതായിരുന്നു. നിർജ്ജലീകരണം മരണത്തിന് കാരണമാകും. അബ്രഹാമിൻ്റെ ദാസിയായ ഹാഗാർ, അബ്രഹാമിന് അവളിലുണ്ടായ മകൻ, ഇവരാണ് ജലത്തിനായി നിലവിളിച്ചത്. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു. അപ്പവും ഒരു തുരുത്തി വെള്ളവും കൂടാതെ കുട്ടിയെയും അവളുടെ കയ്യിൽ ഏൽപ്പിച്ച ശേഷം ഇറക്കി വിട്ടു. യജമാനൻ ഇറക്കി വിട്ട ദാസി, ഇനി എങ്ങോട്ട്, ആരാണ് എനിക്കൊരാശ്രയം, ഈ കുട്ടിയെ കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും, എവിടെയാണ് എൻ്റെ ആശ്രയ സ്ഥലം, ഒന്നും അറിയാതെ നിലവിളിച്ചുകൊണ്ട് അവൾ മരുഭൂമിയിൽ ഉഴന്ന് നടന്നു. അവൾക്കൊരു ലക്ഷ്യവുമില്ല. അവിടെ ഓർക്കുക, ലക്ഷ്യബോധമില്ലാതെ മരുഭൂമിയിൽ നടക്കുന്നവർക്ക് ഒരൊറ്റ മിനിറ്റ് ചിന്തിച്ചാൽ മതി നിനക്കൊരു രക്ഷകനുണ്ടെന്ന്. ദൈവത്തോട് കൂടെ നടക്കുന്നവർക്ക് ഒറ്റ ഒരു ലക്ഷ്യമേ ഉള്ളൂ. അവിടേക്ക് നടത്തുന്നത് വഴിയും സത്യവും ജീവനുമായ കർത്താവ് തന്നെയാണ്. ദൈവത്തെ അറിയുന്നവന് ഉഴന്ന് നടക്കേണ്ട സാഹചര്യം ഉണ്ടാകയില്ല. സഹോദരങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യം ഏതാണ്? ലക്ഷ്യത്തെപ്പറ്റിയുള്ള ഓർമ്മ നിങ്ങൾക്കുണ്ടോ? മറന്നുപോകരുത്. നമ്മുടെ ലക്ഷ്യസ്ഥാനം നിത്യതയത്രെ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ ഇപ്പോൾ നിലവിളിക്കുന്ന ഹാഗാറിനെ തന്നെ നാം കാണുന്നു. അന്നും അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണ്. അന്ന് ഹാഗാറിനെ പേര് ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്. യജമാനെത്തിയ ഭയന്ന് ലക്ഷ്യമില്ലാതെ ശൂരിന് നേരെ ഓടിയതാണിവൾ. യഹോവ അന്ന് അവളെ പേര് ചൊല്ലി വിളിച്ചു. യജമാനെത്തിയുടെ അടുക്കലേക്ക് തന്നെ അവളെ മടക്കി അയക്കുകയും ചെയ്തു. അപ്പോൾ അവൾ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ കണ്ടവനെ ഞാൻ കണ്ടല്ലോ എന്ന് സാക്ഷിച്ചവളാണ് ഇപ്പോൾ ഈ നിർജ്ജലീകരണം സംഭവിച്ച മകനെ കാണാൻ വയ്യ, മരണം കാണാൻ വയ്യ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത്. അവൾ മറന്നുപോയി. അവൾ സാക്ഷിച്ച ദൈവത്തെ അവൾ മറന്നു. പക്ഷേ ദൈവം അവളെ മറന്നില്ല. യു മേ ഫീൽ ലോസ്റ്റ് ആൻഡ് എലോൺ, ബട്ട് ഗോഡ് നോസ് എക്സാക്ട്ലി വേർ യു ആർ ആൻഡ് ഹീ ഹാസ് എ ഗുഡ് പ്ലാൻ ഫോർ യുവർ ലൈഫ്. യഹോവ വഴികാട്ടിയായി കൂടെയുണ്ടെങ്കിൽ നിർജ്ജലീകരണം സംഭവിക്കുകയില്ല. എന്താ കാരണം? നീ ഉഴന്ന് നടക്കേണ്ടുന്നതായി വരികയില്ല. വറ്റാത്ത ഒരു ഉറവ കാട്ടിത്തരുന്നവനാണ് നമ്മുടെ ദൈവം. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യവും സങ്കീർത്തനം 36-ൻ്റെ 9-ഉം നമുക്കൊന്ന് നോക്കാം. സങ്കീർത്തനം 36-ൻ്റെ 9-ൽ പറയുന്നുണ്ട്, സങ്കീർത്തനക്കാരൻ പറയുന്നു, നിന്റെ പക്കൽ ജീവന്റെ ഉറവയുണ്ടല്ലോ. ഓ ഗ്ലോറി ജീസസ്, ജീവന്റെ ഉറവയുള്ളവനാ നമ്മളെ വഴികാട്ടിയായി വന്നത്, നമ്മളെ രക്ഷിക്കാനായി വന്നത്, നമ്മളെ സഹായിപ്പാനായി വന്നത് ജീവന്റെ ഉറവയുള്ളവനാ വന്നത്. യെശയ്യാപ്രവചനം 55-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിന് വരുവീൻ. പ്രൈസ് ദ ലോർഡ്. വെള്ളത്തിന് വരുവീൻ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ ഈ വിളി കേൾക്കാൻ പലരും മറന്നുപോകുന്നു. ചിലർ വിളി കേൾക്കും പക്ഷെ അനുസരിക്കത്തില്ല. ചിലർ വിളി കേൾക്കും അതിനെ അവഗണിക്കും. ചിലർ വിളി കേട്ടതായിട്ടേ ഭാവിക്കത്തില്ല. അങ്ങനെയുള്ളവരെ നോക്കി കർത്താവ് സങ്കടപ്പെടുന്നു. യജമാനൻ, നമ്മെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുവാൻ കഴിവുള്ള യജമാനന, പക്ഷേ ആ വിളി ശ്രദ്ധിക്കാതെ പോകുമ്പോൾ സങ്കടപ്പെടുന്ന യജമാനൻ നമ്മെ നോക്കി പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യിരെമ്യ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ യിരെമ്യാവ് 2-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ, എൻ്റെ ജനം 2 തെറ്റാ ചെയ്തത്. ഓ കർത്താവിൻ്റെ സങ്കടം ഒന്ന് നോക്കുക. എൻ്റെ ജനം രണ്ട് ദോഷം ചെയ്തിരിക്കുന്നു. അവർ ജീവജലത്തിൻ്റെ ഉറവയായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ട കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. സൗജന്യമായി ഞാൻ വെള്ളം ദാനം ചെയ്യുക. ജീവൻ്റെ ഉറവ എൻ്റെ പക്കലുണ്ട്, വരുവീനെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചിട്ട് എൻ്റെ ജനം ആ വിളി കേൾക്കാതെ അത് അവഗണിച്ചു പോകുന്ന ജനങ്ങളാണ്. ഞാൻ അവരെ കൊണ്ടുപോയാൽ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്ന കർത്താവ്. നിനക്കവിടേക്ക് പോകാൻ മനസ്സുണ്ടോ? പോയാൽ മൂന്ന് പ്രയോജനങ്ങൾ നിനക്കുണ്ട്. ഒന്നാമത്തേത്, ആഴമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:37-38 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായി, ആ ഉറവയിലേക്ക് എത്തുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കും. വെളിപ്പാട് പുസ്തകം 7:17 വാക്യം. ഇനി നിനക്ക് കരയേണ്ടുന്നതായി വരികയില്ല, അവൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമാണ്. മൂന്നാമതായി, ജീവിതം ഫലഭൂഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. വെളിപ്പാട് പുസ്തകം 22:1-2 വാക്യങ്ങൾ ശ്രദ്ധിക്കുക. അക്കരെ ഇക്കരെയും ജീവവൃക്ഷമുണ്ട്. നിനക്ക് ഫലപുഷ്ടിയുള്ള ജീവവൃക്ഷ ആഹാരം ലഭിക്കുന്നതാണ്, അനുഗ്രഹം ലഭിക്കുന്നതാണ്. എന്താ ജീവവൃക്ഷം? എപ്രകാരമാണിത് പ്രാപ്യമാക്കുന്നത്? സദൃശവാക്യം 3:18 നോക്കുക. അതിനെ മുറുകെ പിടിക്കുന്നവർക്ക് അത് ജീവവൃക്ഷം. സദൃശവാക്യത്തിൻ്റെ 3 ആദ്യ ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം ഏതിനെയാണ് മുറുകെ പിടിക്കേണ്ടുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും അനുസരിച്ച് ജീവിക്കുന്നവർക്ക്, അതിനെ മുറുകെ പിടിക്കുന്നവർക്ക് അത് ജീവവൃക്ഷമാണ്. ദൈവത്തിൻ്റെ കൽപ്പനകളെ തെറ്റിക്കാതെ അനുസരിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ സ്വസ്ഥതയുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് നടത്തുന്നവൻ്റെ 3 പ്രയോജനങ്ങളും നിങ്ങൾക്ക് കിട്ടും. ആഴമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുന്നു, ഉറവയിലേക്ക് എത്തുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്നു, ജീവിതം ഫലപുഷ്ടിയുള്ളതാക്കി തീർക്കുന്നു. ആ ദൈവത്തിൽ ആശ്രയിക്കുക, അവൻ്റെ കൽപ്പനകളെ മുറുകെ പിടിക്കുക. നമ്മൾ ബേർശേബ മരുഭൂമിയിൽ ഒരു കരച്ചിൽ കേട്ടു. അതാ ഒരു ബാലനും അവൻ്റെ മാതാവും കരയുന്നു. ഉഴന്ന് നടന്നവളായ ഹാഗാർ മാത്രമല്ല, അവളുടെ മകനും അവിടെ നിലവിളിച്ചു. തീർന്നുപോയ തുരുത്തിയിലെ ജലത്തെ ഓർത്തായിരിക്കും അവർ കരഞ്ഞത്. ബാലൻ്റെ നിലവിളി കേട്ട ദൈവം ഹാഗാറിൻ്റെ കണ്ണൊന്ന് തുറന്നു. ഇതുവരെയും അവളുടെ കണ്ണടഞ്ഞിരിക്കുകയായിരുന്നു. അവളുടെ കാഴ്ച നഷ്ടപ്പെട്ടു, അവളുടെ ബുദ്ധി നഷ്ടപ്പെട്ടു, അവൾ വിവേകമില്ലാത്തവളായിരുന്നു. കാരണം അതുകൊണ്ടാണ് അവൾ ഉഴന്ന് നടക്കേണ്ടുന്നതായി വന്നത്. എപ്പോൾ കർത്താവ് അവളുടെ കണ്ണു തുറന്നോ, അപ്പോൾ അവൾക്ക് ബുദ്ധിയും കാഴ്ചയും ഒരുപോലെ കിട്ടി. യഹോവ അവളെ ഒരു ഉറവ കാട്ടിക്കൊടുത്തു. മാത്രമല്ല, ഒരു പങ്കുവയ്ക്കലിൻ്റെ പാഠത്തെയും അവളെ പഠിപ്പിച്ചു. ആ പങ്കുവയ്ക്കൽ, ആ പാഠം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ഇത് നമുക്കും ആവശ്യമായ കാര്യമാണ്. ഉൽപ്പത്തി പുസ്തകം 21:18 വാക്യ ശ്രദ്ധിക്കുക. ഒന്നാമതായി അവളെ ഏൽപ്പിച്ച ദൗത്യം നിർജ്ജലീകരണം സംഭവിച്ച വ്യക്തിയുടെ അടുക്കൽ എത്തുക എന്നുള്ളതാണ്. അതായത് ബാലൻ്റെ അടുക്കൽ എത്തുക, നീ ചെന്ന്. രണ്ടാമതായി അവനെ താങ്ങി എഴുന്നേൽപ്പിക്കണം. അപ്പോൾ ഒന്നാമത് നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി വെള്ളമില്ലാതെ, തുരുത്തിയിൽ വെള്ളമില്ലാതെ കൊടുക്കാൻ, സഹായിക്കാൻ ഒന്നും കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ, അങ്ങനെയുള്ളവരെ കാണുന്നത് കൊണ്ട് നമ്മൾ നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. നിർജ്ജലീകരണം സംഭവിച്ച വ്യക്തിയുടെ അടുക്കൽ ചെന്ന് അവനെ താങ്ങി എഴുന്നേൽപ്പിക്കണം. കൈകൾ കൊണ്ടൊരു വ്യക്തിയെ താങ്ങുമ്പോൾ നമ്മുടെ നാവ് കൊണ്ട് ആ വ്യക്തിയെ ശക്തിപ്പെടുത്താനും കഴിയണം. അപ്പോസ്തല പ്രവൃത്തി 3:3-7 വാക്യങ്ങൾക്കകത്ത് തളർന്നു കിടന്നവനെ എഴുന്നേൽപ്പിക്കുമ്പോൾ, യഹോവയുടെ നാമത്തിൽ പൊന്നും വെള്ളിയും ഞങ്ങളുടെ കയ്യിലില്ല, യഹോവയുടെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറയുകയല്ല അവനെ എഴുന്നേൽപ്പിക്കുക അവർ ചെയ്തത്. മൂന്നാമതായി, തുരുത്തിയിലെ വെള്ളം നിറച്ച ശേഷം അതാവശ്യമുള്ളവന് കൊടുത്തു. ഉൽപ്പത്തി 21:19 അവസാനം. സങ്കീർത്തനം 119:18 പറയുന്നത് പോലെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ എൻ്റെ കണ്ണുകളെ തുറക്കണമേ. തുരുത്തിയിൽ വെള്ളം നിറച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ പങ്കുവയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. അവസരം ലഭിക്കുമ്പോൾ പെട്ടെന്ന് പ്രവർത്തിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പങ്കുവച്ച രണ്ട് ശിഷ്യന്മാരെ നമുക്ക് നോക്കാം. എമൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണ് യേശു തുറന്നു. ഉയർപ്പിൻ്റെ സന്ദേശവുമായി അവർ മനസ്സിലാക്കിയപ്പോൾ അവർ യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. ഉയർപ്പിൻ്റെ ദൂത് പങ്കുവച്ചു. നിനക്ക് ആ ഉയർപ്പിൻ്റെ സന്ദേശം ഒന്ന് പങ്കുവെക്കണ്ടേ? ആ സ്നേഹിക്കുന്ന യേശുവിനെ ഒന്ന് പങ്കുവെക്കണ്ടേ? അതിനായി ഇറങ്ങിപ്പുറപ്പെടുക. നീ എന്ത് മനസ്സിലാക്കുന്നു അത് മറ്റുള്ളവർക്കൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. മൂന്ന് വിധത്തിൽ പങ്കുവയ്ക്കുന്നവരെ നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കാണുക. യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോയ ഒരുവനുണ്ട്. വഴിയിൽ കള്ളന്മാർ അവൻ്റെ കയ്യിൽ നിന്ന് സകലതും പിടിച്ചു വാങ്ങിച്ചു. അവിടെ പങ്കുവെക്കലല്ല നടന്നത്, അവൻ്റെ കയ്യിൽ ഉള്ളത് മുഴുവൻ അവർ പിടിച്ചെടുത്തു. അതാ കൊള്ളക്കാരാ. എന്നാൽ രണ്ടാമത് അതിലെ രണ്ടു കൂട്ടർ പോയി, ഒന്ന് പുരോഹിതനും ഒരു ലേവ്യനുമാണ്. അവരും ഒന്നും പങ്കുവെച്ചില്ല. വഴിയിൽ നിസ്സഹായനായി കിടക്കുന്നവരെ കണ്ടുകൊണ്ട് അവർ മാറിപ്പോയി. അവരുടെ ഉദ്ദേശം, ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് മാത്രം. പങ്കുവെക്കൽ അവിടെ നടന്നില്ല. മൂന്നാമത് അതിലെ ഒരു മനുഷ്യൻ പോയി, അതാണ് ശമരിയക്കാരൻ. ശമരിയക്കാരൻ എന്ത് ചെയ്തു? തൻ്റെ കയ്യിലുള്ളത് മുഴുവനോട് കൊടുത്തു. അവനെ ഒരു സുരക്ഷിത സ്ഥാനത്താക്കി. പോരാത്തത് വരുമ്പോൾ തരാമെന്ന് പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഇതുപോലെ പങ്കുവെക്കുവാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ പങ്കുവെക്കുക, അതിനായി നിങ്ങളുടെ തുരുത്തി നിറയട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വഴി തിരിച്ചറിയുന്ന വിവേകിയുടെ ജ്ഞാനമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കർത്താവേ, തിരുവെഴുത്ത് തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ. ഞങ്ങൾക്ക് ബുദ്ധി തരയണമേ. ദൈവഹിതം അറിഞ്ഞ് ജീവന്റെ ഉറവയിൽ നിന്ന് കോരിയെടുത്ത് ഞങ്ങളാകുന്ന തുരുത്തി നിറച്ച് അനേകർക്ക് പങ്കുവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. BibleStudy.co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്ത്.